ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 150-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 16:17-21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. 7-ാമത്തവൻ തൻ്റെ കലശം ആകാശത്തിലൊഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിൻ്റെ ക്രോധമധ്യമുള്ള പാത്രം ബാബിലോണ് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപും ഓടിപ്പോയി. മലകൾ കാണാനില്ലാതായി. താളന്തോളം കനമുള്ള കല്ലായി. വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. വെളിപ്പാട് പുസ്തകം 16:17-21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 7-ാമത്തതും അവസാനത്തതുമായ ക്രോധകലശം ദൂതനൊഴിച്ചത് ആകാശത്തിലാണ്. അപ്പോൾ ദൈവാലയത്തിൽ നിന്ന് ഒരു ഗംഭീര നാദം മുഴങ്ങി. സംഭവിച്ചു തീർന്നു. വെളിപ്പാട് പുസ്തകം 15:5 നാം വായിക്കുന്ന പോലെ ദൈവാലയം തുറക്കുകയും അവിടെ നിന്ന് ബാധകളുമായി പുറപ്പെട്ടു വന്ന ദൂതന്മാരുടെ 7 ബാധകളും അവസാനിക്കുകയും ചെയ്യുന്ന ഈ സമയം വരെ ആലയത്തിലെ സ്വർഗസ്ഥൻ ഇതൊക്കെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 7-ാം ക്രോധകലശത്തോടെ ദൈവിക ന്യായവിധിയുടെ പട്ടികകളിലെ സംഭവങ്ങൾ തീർന്നതായി പ്രസ്താവിച്ചിരിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടും യഹൂദാ ഗോത്രത്തിലെ സിംഹവുമായവൻ രാജസ്ഥാനം ഏൽക്കുവാൻ പോകുന്ന ഈ അവസരത്തിൽ ആധികാരമായ ഗംഭീരനാദങ്ങൾ സ്വർഗം മുഴക്കുന്നു. ഉടൻ തന്നെ മിന്നൽ, നാദം, ഇടിമുഴക്കം, ഭൂകമ്പം എന്നിവയാൽ ഭൂമി ഞെട്ടിവിറച്ചു. ഒരിക്കൽ കൽപ്പനകളുടെ കൽപ്പലകകൾ മോശയുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ഉണ്ടായതിലും കുറെ കൂടെ അതിഗംഭീരമായ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. വലിയ ഒരു ഭൂകമ്പം യെരുശലേമിനെ 3 ഭാഗങ്ങളായി കീറുകയും അനേക പട്ടണങ്ങൾ മറിഞ്ഞു പോവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭൂകമ്പമായിരുന്നു. ദൈവിക പ്രവൃത്തികളും ഭൂകമ്പങ്ങളും തമ്മിൽ വളരെ ബന്ധമുള്ളതായിട്ട് കാണുവാൻ കഴിയും. കർത്താവിൻ്റെ ക്രൂശിലെ മരണസമയത്തും പുനരുത്വാന സമയത്തും ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. പൗലോസിനെയും ശീലാസിനെയും തടവറയിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു ഭൂകമ്പം ദൈവം അയച്ചു. മത്തായി സുവിശേഷം 27:52-28:2, അപ്പോസ്തല പ്രവൃത്തി 16:26-27 ഈ വാക്യങ്ങളൊക്കെ വായിക്കുക. കോരകിനെയും കൂട്ടരെയും വിഴുങ്ങുവാൻ ഭൂകമ്പം ഉണ്ടായി. സംഖ്യ 16:32-33 വാക്യങ്ങൾ. ഏലിയാവിനോട് ദൈവം സംസാരിപ്പാൻ അടുത്തു വന്നപ്പോൾ ഭൂകമ്പത്താൽ ഭൂമി വിറകൊണ്ടതായി നമുക്ക് കാണുവാൻ കഴിയും. 1 രാജാക്കന്മാർ 19:11 വാക്യം. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിലും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. വെളിപ്പാട് 16:18-19. ഭൂകമ്പങ്ങൾ ദൈവിക ന്യായവിധിയായി വിശുദ്ധ ബൈബിളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. യെരമ്യാ പ്രവചനം 4:24, യെശയ്യാ 24:20, യെശയ്യാ 29:6, ഹഗ്ഗായി 2:6-22 ഈ വാക്യങ്ങൾ. അതുപോലെ വെളിപ്പാട് പുസ്തകം 6:12-13, വെളിപ്പാട് 8:5. ഇപ്പോൾ നമ്മൾ വായിച്ച വെളിപ്പാട് 16:18-19 ഈ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. നമ്മൾ വായിച്ചതായ വേദഭാഗത്തേക്ക് ഒന്നുകൂടെ കടന്നു വരാം. 7-ാമത്തവൻ തൻ്റെ കലശം ആകാശത്തിലൊഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്നും വന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ പറയപ്പെടുന്ന പീഡാകാലമായ 7 വർഷങ്ങളിൽ ചെറുതും വലുതുമായ അനേക ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നു. 6-ാം മുദ്ര പൊട്ടിക്കുമ്പോഴും 7-ാം ക്രോധകലശം ഒഴിക്കുമ്പോഴും അതിഭയങ്കരമായ ഭൂകമ്പങ്ങൾ തന്നെ സംഭവിക്കുന്നു. 6-ാം മുദ്ര പൊട്ടിച്ചതിനെ തുടർന്ന് സംഭവിക്കുന്ന ഭൂകമ്പത്താലാണ് എല്ലാ മലയും ദ്വീപും തലസ്ഥാനങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത്. ഭൂമിയിൽ മനുഷ്യനുണ്ടായത് മുതൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വൻ ഭൂകമ്പത്തെക്കുറിച്ചാണ് ഈ 16-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മഹാനഗരം 3 അംശമായി പിരിഞ്ഞുപോയി എന്ന് വായിക്കുന്നു. 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഭൂകമ്പങ്ങളെക്കുറിച്ച് ശാസ്ത്രീയവും ആത്മീയവുമായ അപഗ്രഥനത്തിൻ്റെ വെളിച്ചത്തിൽ വിശദമായ ഒരു വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ 6-ാം മുദ്രയുടെ പഠനത്തിൽ ഭൂകമ്പത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ല. 7-ാം ക്രോധകലശത്തെക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ പരസ്യപ്രത്യക്ഷതയ്ക്ക് മുൻപുള്ള 7 ന്യായവിധിയുടെ അവസാനത്തേതാണിത്. 7-ാം ക്രോധകലശബാധയോടെ മഹാപീഠം തീരുകയാണ്. വെളിപ്പാട് 11-ാം അധ്യായത്തിൽ ഈ സംഭവത്തെ 3-ാമത്തെ കഷ്ടമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 7-ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ അത് സംഭവിച്ചതായി പറയപ്പെട്ടിരിക്കുന്നു. 7 ക്രോധകലശങ്ങളുടെ ബാധയും 3-ാം കഷ്ടത്തിൽ ഉൾപ്പെടുന്നു. 6-ും 7-ും ക്രോധകലശങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. 6-ാം ക്രോധകലശത്തിൽ ഹർമഗദോനിലേക്കുള്ള ഒരുക്കമാണ് നാം കണ്ടത്. ഹർമഗദോന്റെ രംഗം ഒടുവിലായി കാണിക്കുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ്. 7-ാം ക്രോധകലശത്തിലാകട്ടെ സംഭവിച്ചു തീർന്നു എന്ന മഹാശബ്ദത്തോടെയാണ് ക്രോധകലശം പകരപ്പെടുന്നത്. 6-ാം ക്രോധകലശത്തിൻ്റെ ഫലം പീഡനാവസാനം വരെ എത്തുമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. സാത്താന്യ തൃത്വത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അശുദ്ധാത്മാക്കളുടെ അത്ഭുതങ്ങൾ കണ്ട് അവയുടെ വശീകരണ ശക്തിയാൽ ആകർഷിക്കപ്പെട്ട് ഭൂമിയിലെങ്ങുമുള്ള സൈന്യങ്ങൾ ഹർമഗദോണിൽ ഒത്തുകൂടുന്നതാണ് 6-ാം ക്രോധകലശത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 7-ാം ക്രോധകലശത്തിലാണ് അവസാന രംഗങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നത്. ഹർമഗദോൺ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ആ കാലങ്ങളിൽ നടക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളാണ് 7-ാം ക്രോധകലശത്തിൽ കാണുന്നത്. അതിൻ്റെ സമയം എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഹർമഗദോൺ യുദ്ധത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ വിശദീകരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 7-ാമത്തവൻ തൻ്റെ കലശം ചൊരിയുമ്പോൾ ക്രിസ്തു ഒലിവുമലയിൽ പ്രത്യാഗമിക്കുന്നത് വരെയുള്ള മുഴുകാലത്തെയും 7-ാം ക്രോധകലശം സ്പർശിക്കുന്നു. ഒലിവുമല പിളർന്നു മാറുന്നു, ഫലസ്തീൻ നാടിനെ ഉയർത്തുന്നു, പർവ്വതങ്ങളെ സമനിരപ്പാക്കുന്നു, ദ്വീപുകളെ കടലിൽ മുക്കിക്കളയുന്നു, ജാതികളുടെ പട്ടണങ്ങളെ ബാബിലോൺ നഗരത്തോടുകൂടി നശിപ്പിക്കുന്ന അത്ര വലിയ ഭൂകമ്പം. ക്രിസ്തുവിൻ്റെ 2-ാം വരവിൻ്റെ മഹത്വ പ്രത്യക്ഷ ഘട്ടത്തിൽ ഒലിവുമലയിലുള്ള ക്രിസ്തുവിൻ്റെ വരവിൽ, അല്ലെങ്കിൽ ഒലിവുമലയിൽ യേശു തൻ്റെ പാദം ചവിട്ടുമ്പോൾ സംഭവിക്കുന്ന സെക്കരിയാ പ്രവചനം 14-ാം അധ്യായം 4-ാമത്തെ വാക്യം. 7-ാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. 1:18 ദൈവം ആകാശ വിധാനത്തിൽ സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ നിർത്തിയിരിക്കുന്നു. ഈ നക്ഷത്ര മണ്ഡലത്തിൽ 10,000 കോടി സൂര്യന്മാരായ നക്ഷത്രങ്ങൾ അവയുടേതായ നിശ്ചിത ഭ്രമണ പഥത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന ബൃഹത്തായ ആകാശഭാഗമാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആകാശമണ്ഡലത്തെ മുഴുവൻ ഏഴാം ക്രോധകലശബാധ സ്പർശിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. ഇവിടെ മഹാനഗരം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണ്. ഇവിടെ മഹാശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവിക ശബ്ദമാണ്. സംഭവിച്ചു തീർന്നു അഥവാ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു ദൈവശബ്ദം. എന്ത് സംഭവിച്ചു തീർന്നു? ദൈവത്തിൻ്റെ ക്രോധകലശങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ചൊരിയുന്ന പദ്ധതി അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയും മഹാപീഡനകാലം സംഭവിച്ചു തീരുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ തന്നെ ഏഴാം ക്രോധകലശബാധ ഹർമഗദോൻ യുദ്ധത്തോട് നടക്കുന്ന അന്ത്യസംഭവങ്ങളായിരിക്കും. വെളിപ്പാട് 21:6 നമ്മൾ കാണുന്ന പ്രയോഗം, ക്രൂസിൽ വെച്ച് യേശു നിലവിളിച്ച ശബ്ദം നിവൃത്തിയായി എന്ന് 7 മൊഴികളിൽ പറഞ്ഞതായ ഒരു മൊഴിയാണല്ലോ. അതിന് തുല്യമായ ഒരു പദമാണ് ഇവിടെ കാണുന്നത്. ചരിത്രത്തിൻ്റെ ഘട്ടത്തിൽ വീണ്ടെടുപ്പിനുള്ളതെല്ലാം നിർവഹിച്ച് രക്ഷ പൂർത്തീകരിച്ചു. അതിനോടൊന്നും ചേർക്കുവാൻ മനുഷ്യനില്ല. മനുഷ്യൻ അത് വിശ്വാസത സ്വീകരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ദൈവജനത്തോട് യുദ്ധം ചെയ്യുന്ന അധർമ്മമൂർത്തിയെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. 2 തെസ്സലോനിക്കർ 2:8. ആകയാൽ ഹർമഗദോൻ യുദ്ധത്തിൻ്റെ അന്ത്യത്തിലാണ് കർത്താവ് പരസ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ആ വരവിൻ്റെ സമാന്തര ചിത്രം വെളിപ്പാട് 19 നമുക്ക് കാണുവാൻ കഴിയും. 7-ാമത്തെ ക്രോധകലശ പകർച്ച ദൈവകോപത്തെ പൂർത്തിയാക്കുന്നു എന്ന് പ്രഘോഷിക്കുന്നതായിരിക്കും. ഇതോടുകൂടി എതിർക്രിസ്തുവിൻ്റെ മേലും അവൻ്റെ രാജ്യത്തിൻ്റെ മേലുമുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കാലം അഥവാ പീഡാകാലം അവസാനിക്കുകയാണ്. വെളിപ്പാട് 16:18 നമ്മൾ വായിക്കുന്നു, മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോഴും 7-ാം കാഹളം ഊതിയപ്പോഴും 7-ാം ക്രോധകലശം ചൊരിഞ്ഞപ്പോഴും ഒരേ കാര്യം തന്നെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നാദവും ഇടിമുഴക്കവും വലിയ മിന്നലും മഹാഭൂകമ്പവും ഉണ്ടായി. ഭൂമിയുടെ കെട്ടുറപ്പിനെ തന്നെ താറുമാറാക്കുന്ന ഒന്നാണ് ഭൂകമ്പങ്ങൾ. ഇതിനോടകം ധാരാളം ഭൂകമ്പങ്ങൾ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ തലമുറയിലും അനേക ഭൂകമ്പങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നു, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നു. ശാസ്ത്രം വളർച്ച പ്രാപിച്ചതോടെ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് മനുഷ്യൻ ആഴമായി ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭൂകമ്പത്തെ നിയന്ത്രിക്കുവാനുള്ള യാതൊരു സാങ്കേതിക വിദ്യയും അതിനൊരു രൂപം നൽകുവാൻ തക്കൊന്നും ഇതുവരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. കാലം കഴിയും തോറും ഭൂകമ്പങ്ങളുടെ എണ്ണവും ശക്തിയും കൂടുന്നല്ലാതെ കുറയുന്നില്ല. ഇനി എത്രമാത്രം ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന് കൃത്യമായി പ്രവചിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ കാര്യങ്ങളുടെ സമാപ്തിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത അത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്നാണ് തിരുവചനം വ്യക്തമാക്കുന്നത്. ഈ മഹാഭൂകമ്പമാകട്ടെ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുത് അഥവാ ആദാമ്യ സൃഷ്ടിക്ക് ശേഷം സംഭവിച്ചിട്ടുള്ള ഭൂകമ്പങ്ങളിൽ വെച്ച് ഏറ്റവും ഭയാനകമായിരിക്കും. സെക്കരിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അത് ഹർമഗദോൻ യുദ്ധങ്ങളുടെ പരിസമാപ്തി കൂടിയായിരിക്കും. ഇന്നത്തെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഭൂകമ്പങ്ങളുടെ ചരിത്രം കൂടിയാണ് എന്ന് നമ്മൾക്ക് തോന്നിപ്പോ. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ ഉപരിയായി ലോകത്തെമ്പാടും ഭൂകമ്പങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു. നമ്മൾ വസിക്കുന്ന ഈ ഭൂമി, ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ പ്രായം ഈ ഭൂമിയുടെ പ്രായം കുറി അവർ കുറിക്കാൻ തുടങ്ങിയിട്ട് 2 ശതാബ്ദമേ ആയിട്ടുള്ളൂ. അടുക്ക് പാറകളുടെ അപഗ്രഥനത്തിലൂടെ അവർ കണ്ടെത്തിയിരിക്കുന്ന പ്രായം 460 കോടി വർഷം വരുമെന്നാണ്. ഈ ഭൂമിയുടെ പ്രായം 460 കോടി വർഷം വരുമെന്ന് അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ വ്യത്യസ്തങ്ങളായ കണക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരുടെ സിദ്ധാന്തങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് മറ്റ് ശാസ്ത്രജ്ഞന്മാർ രംഗപ്രവേശം ചെയ്യുന്നത് ശാസ്ത്രലോകത്തിൽ നമ്മൾ കാണുന്ന പ്രതിഭാസമാണ്. ഭൂമി സൃഷ്ടിക്കപ്പെട്ടത് ഇത്ര വർഷങ്ങളേ ആയിട്ടുള്ളൂ എന്ന് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1:1 വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് 460 കോടിയോ 1000 കോടിയോ പ്രായമുള്ള ഒരു ഗോളമാണ് ഭൂമി എന്ന് പറഞ്ഞാൽ പോലും ബൈബിൾ അത് എതിരായിട്ട് നിൽക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 1:1 വാക്യങ്ങൾ വായിച്ചാൽ ആ 2 വാക്യങ്ങളുടെയിൽ യുഗങ്ങളുടെ ദൈർഘ്യം നമുക്ക് കാണുവാൻ കഴിയും. 1 വാക്യത്തിൽ ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2 വാക്യത്തിൽ ഭൂമി പാഴായി ശൂന്യമായിരുന്നു എന്നാണ് വായിക്കുന്നത്. എന്നാൽ യെശയ്യാ പ്രവചനം 45:18 വായിക്കുമ്പോൾ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അതും പാഴും ശൂന്യവുമായിരുന്നില്ല. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അറിഞ്ഞു ചെയ്യുന്നു, അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ നിർമ്മിച്ചത്. പാർപ്പിനത്രേ, ഞാൻ തന്നെ യഹോവ, വേറൊരുത്തരുമില്ല എന്ന് ദൈവം ശബ്ദം നമുക്ക് അവിടെ കേൾക്കുവാൻ കഴിയും. എന്നാൽ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്ന ഭൂമി പാഴ്ശൂന്യമായിപ്പോയി. അതെങ്ങനെയാ പാഴ്ശൂന്യമായിപ്പോയത്? ആദി ദൂതനായിരുന്ന ലൂസിഫറിന്റെ പാപത്തിന്റെ ഫലമായിട്ടാണ് അപ്രകാരം സംഭവിച്ചത്. ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ഏദനിലാക്കുന്നതിന് മുൻപേ ഈ ഭൂമിയിൽ ലൂസിഫറിനും കൂട്ടർക്കും പാർക്കുവാൻ ഭൂമി നൽകപ്പെട്ടിരുന്നു. Ezekiel 28:13 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു ലൂസിഫർ എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ലൂസിഫറിൻ്റെ പാപം നിമിത്തമാണ്, നഹളം നിമിത്തമാണ് ഈ ഭൂമി പാഴ്ശൂന്യമായി തീരുവാൻ കാരണം. പടുകൂറ്റൻ വൃക്ഷങ്ങൾ കടപുഴുകി വീഴുകയും ദിനോസറുകൾ തുടങ്ങിയ ജീവജാലങ്ങൾ ചത്തൊടുങ്ങുകയും ചെയ്തു. അങ്ങനെ മനോഹരമായ ഭൂമി ലൂസിഫറിൻ്റെ പാപനിമിത്തം പാഴ്ശൂന്യമായി തീർന്നു. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴ്ശൂന്യമായി കണ്ടു. ഞാൻ ആകാശത്തെ നോക്കി അതിന് പ്രകാശമില്ലാതിരുന്നു. ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല. അന്ന് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നു പോയിരുന്നു. ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. യെരമ്യാ പ്രവചനം 4:23-25 വാക്യങ്ങൾ. ഭൂമി പാഴും ശൂന്യവുമായി തീർന്ന രംഗം വിശദീകരിക്കുകയാണ് നമ്മളിപ്പോൾ കേട്ടതായ വാക്യത്തിൽ. അത് എത്ര കോടി വർഷങ്ങൾ ഭൂമി പാഴ് ശൂന്യമായി കിടന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ. നീണ്ട 460 കോടിയിലധികം വർഷങ്ങൾ ഭൂമി പാഴും ശൂന്യവുമായി കിടന്നിട്ടുണ്ടാകാം. ഇത് നമ്മുടെ മനുഷ്യൻ്റെ ഊഹമാണ്. പാഴ്ശൂന്യമായ ഭൂമിയെ ദൈവം ഉദ്ധരിക്കുന്ന, വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് 1:3 നമ്മൾ കാണുവാൻ കഴിയുന്നത്. 1 ദിവസം മുതൽ 6 ദിവസം വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് ഭൂമി ദൈവം മുൻപുണ്ടായിരുന്നതും ഓർഡറുകൾ തെറ്റിപ്പോയതുമായവയെ ശരിയായ നിലയിൽ മടക്കി വരുത്തി ഇല്ലാതിരുന്നവയെ സൃഷ്ടിക്കുന്നു. 6ാം ദിവസം സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെയും സൃഷ്ടിക്കുന്നു. സൃഷ്ടി വൃത്താന്തത്തിലെ 7 ദിവസങ്ങളിൽ ആദ്യത്തെ 3 ദിവസങ്ങൾ നക്ഷത്ര ദിനങ്ങളല്ല എന്നത് നാം മനസ്സിലാക്കിയിരിക്കണം. സാധാരണയായി നാം ഒരു ദിവസം എന്ന് പറയുന്നത് പകലും രാത്രിയും കൂടുന്ന 24 മണിക്കൂറിനെയാണ്. അതായത് സൂര്യനെ അഭിമുഖമായി ഭൂമി ഒന്ന് തിരിഞ്ഞു വരുമ്പോൾ ഒരു ദിവസം ഉണ്ടാകുന്നു. ഇപ്രകാരം ഭൂമി സ്വയം തിരിയുമ്പോൾ സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും എതിർഭാഗത്ത് രാത്രിയും ഉണ്ടാകുന്നു. ഇവ രണ്ടും ചേരുമ്പോൾ ഒരു ദിവസമാകും. എന്നാൽ 4ാം ദിവസമാണല്ലോ ദൈവം സൂര്യനെയും ഭൂമിയെയും അതിനാദ്യമുണ്ടായിരുന്ന നിരകളിലേക്കും നിയമങ്ങളിലേക്കും കൊണ്ടുവരുന്നത്. 1:16. അതിനാൽ അതിനു മുൻപുള്ള ദിവസങ്ങൾ സൂര്യനുമായുള്ള ബന്ധത്തിൽപ്പെട്ട രാത്രിയും പകലുമല്ലെന്ന് വ്യക്തം. ആദ്യത്തെ 3 ദിവസങ്ങൾ എന്നത് ദൈവം സൃഷ്ടിച്ച ഒരു വെളിച്ചത്തിന് അഭിമുഖമായി ഭൂമി സ്വയം തിരിഞ്ഞപ്പോൾ ഉണ്ടായ രാത്രിയും പകലുമാണ്. അതിൻ്റെ കാലദൈർഘ്യം എത്രയെന്നോ അപ്പോൾ ഭൂമി സ്വയം ഒന്ന് തിരിഞ്ഞു വരുന്നതിനെടുത്ത സമയം എത്രയെന്നോ വ്യക്തമല്ല. ഇത് സംബന്ധമായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സൂചന വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിനെ രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1ാം ദിവസം. 1:3-5 വാക്യങ്ങൾ. ഈ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിച്ചം സൂര്യൻ്റെതല്ല. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 1ാം ദിവസം 24 മണിക്കൂർ കൂടുന്ന നക്ഷത്ര ദിനവുമല്ല. നമ്മുടെ 1000 ദിവസങ്ങൾ എന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കേവലം ഒരു ദിവസം പോലെ മാത്രമേ ഉള്ളൂ. ഈ ആശയവും ഭൂമിക്ക് 460 കോടി വർഷങ്ങളോ അതിലധികവും ആയുസ്സുണ്ടെന്ന വാദത്തെ ബൈബിൾ എതിർക്കുന്നില്ല. 2 പത്രോസ് 3:6 വായിക്കുക. ആദ്യത്തെ 3 ദിനങ്ങളുടെ ദൈർഘ്യം എത്രമാത്രമാണെന്ന് നമുക്ക് അറിയത്തുമില്ല. 100,000 വർഷം മുമ്പേ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ദൈവദിനം അതിനെതിരല്ല. ആദിമ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. നവീകരിക്കപ്പെട്ട ഭൂമിയിലെ സൃഷ്ടി വൃത്താന്തത്തിൻ്റെ 7 ദിനങ്ങളിലെ ആദ്യ 3 ദിനങ്ങൾ നക്ഷത്ര ദിനങ്ങളായി കണക്ക് കൂട്ടുവാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ആകയാൽ എത്ര കോടി വർഷം മുമ്പ് ഭൂമിയിൽ ജീവജാലങ്ങൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാലും അത് ദൈവത്തിൻ്റെ സൃഷ്ടി മഹത്വത്തെ വർണ്ണിക്കുന്നല്ലാതെ ദൈവവചനമായ ബൈബിളിനെ അത് കണ്ണിക്കുന്നില്ല. ഭൂമിയുടെ പുറന്തോടിലെ പ്ലേറ്റുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ചലനം കൊണ്ടോ ഭ്രംശം കൊണ്ടോ അനുഭവപ്പെടുന്ന പ്രകമ്പനത്തെയാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. ഭൂമിയുടെ കേന്ദ്രഭാഗം 1,300 കിലോമീറ്റർ വ്യാസമുള്ള ഖരപദാർത്ഥമാണ്. ഇരുമ്പും നിക്കലും ചേർന്ന ഈ ഭാഗത്തിൻ്റെ സാന്ദ്രത ക്യൂബിക് സെൻറ്റിമീറ്ററിന് 13 ഗ്രാമാണ്. ഇവിടെ ഊഷ്മാവ് 4000 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ഇതിനു ചുറ്റുമായി 2,900 കിലോമീറ്റർ കനത്തിലുള്ള പ്രദേശം ഉരുകിത്തിളയ്ക്കുന്ന ദ്രവപദാർത്ഥമാണ്. മാൻഡിൽ എന്നറിയപ്പെടുന്ന 2,900 കിലോമീറ്റർ കനത്തിലുള്ള ഭാഗമാണ് അടുത്തത്. അതിന് പുറമേ ഉള്ള പുറന്തോട് 12 മുതൽ 60 കിലോമീറ്ററാണ് പുറന്തോടിൻ്റെ കനം. ഭൂമിയുടെ പുറന്തോടും മാൻഡിലിൻ്റെ ഒരു ഭാഗവും ഉൾപ്പെടുന്ന പരിച്ഛേദനത്തെ ലിത്തോസ്ഫിയർ എന്നും അതിന് താഴെ 200ലേറെ കിലോമീറ്റർ കനത്തിൽ അർദ്ധദ്രാവക രൂപത്തിലുള്ള ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്നും അതിന് താഴെയുള്ള 150 കിലോമീറ്റർ ഭാഗത്തെ മെസോസ്ഫിയർ എന്നും വിളിക്കുന്ന മറ്റൊരു വിഭാഗീകരണവുമുണ്ട്. സമുദ്രത്തിൻ്റെ അടുത്തിട്ടും ഭൂഖണ്ഡങ്ങൾ ഉൾപ്പെടുന്ന ലിത്തോസ്ഫിയർ പ്ലാസ്റ്റിക് പരുവത്തിലുള്ള വഴങ്ങുന്ന അസ്തനോസ്ഫിയറിലാണ് ചലനാത്മകമായി നിലനിൽക്കുന്നത്. ഉറച്ച പ്ലേറ്റുകളാൽ നിർമ്മിതമാണ് ഭൂമിയുടെ ഉപരിതലം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അർദ്ധദ്രാവക രൂപത്തിലുള്ള അസ്തനോസ്ഫിയറിൽ ഇരിക്കുന്ന ഇവ പരസ്പരം അകലുകയും അടുക്കുകയും ചെയ്യുന്നു. സമുദ്രത്തിൻ്റെ അടുത്തിട്ടും ഭൂഖണ്ഡങ്ങൾ ഉൾപ്പെട്ട പ്ലേറ്റുകൾ ചലിക്കുന്നത് മൂലം ഭൂമിയുടെ മുഖത്തിൻ്റെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പ്ലേറ്റ് ടെക്നോണിക്സ് എന്ന പുതിയ ശാസ്ത്ര വിഭാഗത്തിൻ്റെ അടിസ്ഥാന തത്വം. പ്ലേറ്റ് ടെക്നോ ടെക്നോണിക് പ്ലേറ്റ് ടെക്നോണിക്സ് സിദ്ധാന്തപ്രകാരം ഭൂമിയുടെ ബാഹ്യ പടലം 20 പാളികളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. 30നും 85നും ഇടയ്ക്കുള്ള കിലോമീറ്റർ കനമുള്ള വൻ പാറ കൊണ്ടുള്ള പ്ലേറ്റുകളാണിവ. ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്ന ഈ പാളികൾ യഥാർത്ഥത്തിൽ നിശ്ചലങ്ങളല്ല. ഭൂമിക്കടിയിൽ നിന്ന് പുറത്തു കടക്കാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉരുകിത്തിളച്ച ലാവയുടെ സമ്മർദ്ദം മൂലം ഈ പ്ലേറ്റുകൾ സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സദാ ചലിക്കുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ അവ തമ്മിൽ ഉരഞ്ഞോ പരസ്പരം കൂട്ടിയിടിച്ചോ ഉണ്ടാകുന്ന ആഘാതം മൂലമാണ് ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നു. ഇതിനെ സഹായിക്കാൻ പ്രപഞ്ചത്തിലെ പല പ്രതിഭാസങ്ങളും കൂട്ടിലുണ്ട്. ഈ പ്ലേറ്റുകളുടെ സംഗമ സ്ഥാനങ്ങളിൽ വൻ പ്രതിഭാസങ്ങളാണ് നടക്കുന്നത്. ചിലപ്പോൾ അസ്തമനോസ്ഫിയറിൽ നിന്നുള്ള ദ്രാവകം മുകളിലേക്ക് ഉയർന്ന് കടലിന് അടിത്തട്ടിൽ പുതിയ ലിത്തോസ്ഫിയർ സൃഷ്ടിക്കുന്നു. ചിലപ്പോൾ ഒരു പ്ലേറ്റ് മറ്റൊന്നിന് അടിയിൽപ്പെട്ട് ഉരുകിപ്പോകുന്നു. ഭൂമി കുലുക്കങ്ങളും അഗ്നിപർവ്വതങ്ങളും ഈ ചലനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നു. ഒരു പ്ലേറ്റിൻ്റെ അഗ്രം തൊട്ടടുത്ത അഗ്രവുമായി ബന്ധപ്പെടുന്ന ഭാഗത്തെ ഫുൾട്ട് ലൈൻ എന്ന് വിളിക്കുന്നു. പ്രസ്തുത ഭീമൻ പാറകളായ പ്ലേറ്റുകൾ ചിലപ്പോൾ ചെറുതായി ചലിക്കാറുണ്ട്, 6 ഇഞ്ച് വരെ. അതിൻ്റെ മുകളിലാണ് സമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളുമൊക്കെ നിലകൊള്ളുന്നത്. പ്ലേറ്റുകൾ ചലിക്കുമ്പോൾ സമുദ്രവും കരയും ഒപ്പം ചലിക്കുന്നു. ചിലപ്പോഴൊക്കെ പാറകളുടെ അരികൾ തമ്മിൽ പരസ്പരം ഉരസുകയും ഇടിക്കുകയും ചെയ്യാറുണ്ട്. തത്സമയം അവയുടെ പ്രതലത്തിലുള്ള പാറകളിൽ വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടാകും. ഈ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുമ്പോൾ അവ വിള്ളുന്നു. അവിടെ തരംഗങ്ങളുടെ രൂപത്തിൽ ഉളവാകുന്ന ഊർജം ശബ്ദ തരംഗങ്ങൾ പോലെ സഞ്ചരിച്ച് ഭൂമിയുടെ പ്രതലത്തിലെത്തുമ്പോൾ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. സമുദ്രങ്ങളുടെ അടുത്തിട്ടും പുതുതായി നിർമ്മിക്കപ്പെടുന്നുണ്ട്. കടൽത്തറകൾ സമുദ്രമധ്യേ വരമ്പുകളിൽ ആണ് നിർമ്മിക്കപ്പെടുന്നത്. ഈ വരമ്പുകളിലെ വിള്ളലുകളിലൂടെ പുറത്തേക്ക് ചാടുന്ന ലാവ തണുത്ത സമുദ്രജലവുമായി കലർന്ന് കട്ടിയായി ബസാൾട്ട് പാറകളായി മാറും. ഈ തുടർ പ്രക്രിയ മൂലം ഉണ്ടാകുന്ന കടൽത്തറ സമുദ്രമധ്യ വരമ്പിൻ്റെ ഇരുഭാഗത്തേക്കും പരക്കാൻ തുടങ്ങും. ഈ വളർച്ച വൻകരകളുടെ അതിർത്തിയിലെ എത്തുമ്പോൾ കടൽത്തറയ്ക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റാതാകും. വൻകരകളിലെ ഭൂപാളികൾക്ക് കടൽത്തറയേക്കാൾ സാന്ദ്രത കുറവായതിനാൽ കടൽത്തറ ഇവിടെ താഴോട്ടിറങ്ങി പാളികൾക്കുള്ളിലേക്ക് വളരാൻ തുടങ്ങുന്നു. ഇങ്ങനെയാണ് സമുദ്ര ഗർത്തങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന വലിയ സമുദ്ര ഗർത്തങ്ങൾ ഭൂപാളികളിൽ കനത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കുക. ഈ സമ്മർദ്ദം താങ്ങാവുന്നതിലേറെ ആകുമ്പോൾ പാളികൾ പൊട്ടി അത്യുഗ്ര ശേഷിയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ഭൂമിയുടെ ഭാഗ്യ പാളികളിൽ ഉണ്ടാകുന്ന അനക്കങ്ങളും നീക്കങ്ങളും വരുത്തുന്ന സംഘർഷങ്ങളാണ് ഭൂകമ്പങ്ങൾ എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. ചൂളയിലെ ചൂടിന് സമം തിളച്ചുമറിയുന്ന ഉഗ്രതാപമുള്ള ഭൂഗർഭത്തിൻ്റെ പുറന്തോടിന് സ്ഥായി ഭാവമോ രൂപമോ ഇല്ലെന്നാണ് ഭൂമിശാസ്ത്രം പറയുന്നത്. ഈ ധാതു പാളികളിൽ തുടർച്ചയായി ഭംഗമുണ്ടാകുമ്പോഴാണ് അത്രേ ഭൂകമ്പം ഉണ്ടാകുന്നത്. ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വതം പൊട്ടൽ, വൻതിരമാലകൾ എന്നിവയെല്ലാം ഭൂകമ്പത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂഗർഭത്തിലെ പാറകൾ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മർദ്ദവും പൊട്ടലുകളുടെ ഫലമായി ഊർജ തരംഗങ്ങളുമാണ് ഭൂചലനങ്ങൾക്ക് നിദാനമാകുന്നത്. ഭൂഗർഭത്തിലെ പാറ പ്ലേറ്റുകളിൽ സമ്മർദ്ദം ചെലുത്തുവാൻ ഇടയാകുന്ന ഏതൊരു സംഭവവും ഭൂകമ്പങ്ങൾക്ക് കാരണമായി തീരും. ഇപ്രകാരം ഭൂകമ്പത്തിന് കാരണമായ പ്രവർത്തനം നടത്തുന്ന സ്ഥലത്തെ ഭൂകമ്പ പ്രഭവ കേന്ദ്രം എന്ന് വിളിക്കുന്നു. ഭൂമി ഉറച്ച് കട്ടിയായ ഇരുമ്പുകോളം പോലെയല്ല, മറിച്ച് സദാ ചലനാത്മകമാണ്. ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ പാടെ മറിച്ച് ശാസ്ത്രശാഖ കണ്ടെത്തിയ പുതിയ അറിവാണിത്. ഭൂമിയുടെ ഉപരിതലം അനേക പാളികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഉപരിതലം മാത്രമല്ല, അകത്തുള്ള കട്ടിയായ അകക്കാമ്പും ഇതിൽപ്പെടും. 100 കിലോമീറ്റർ എങ്കിലും കനമുള്ള പാളികൾ ഭൂമണ്ഡലങ്ങളെയും സമുദ്രങ്ങളെയും പീറുന്നു. ഈ പാളികൾ ഓരോന്നും മറ്റു പാളികളെ അപേക്ഷിച്ച് സദാ ചലനത്തിലാണ്, അവ നിശ്ചലത്തിലല്ല എന്നർത്ഥം. ഭൂഖണ്ഡങ്ങൾ തമ്മിൽ അടുക്കുകയും അകലുകയും ചെയ്യുന്നതായി നമുക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡ ചലനം 100 ആണ്ടുകൾക്ക് മുൻപുള്ള ഭൂഖണ്ഡ സമുച്ചയമല്ല ഇന്നുള്ളത്. 180 മില്യൺ വർഷങ്ങൾക്ക് മുൻപേ ദക്ഷിണ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ ഇവ 3 ഒന്നിച്ചു ചേർന്ന ഒറ്റ ഭൂഖണ്ഡമായിരുന്നു. പിന്നീട് അവ വേർതിരിഞ്ഞു. ഭൂഖണ്ഡ ചലനവും ഭൂപാളികളുടെ ചലനവും ഇവ രണ്ടും ഒന്നല്ല. ഭൂഖണ്ഡങ്ങൾ വിസ്തൃതമായ ഭൂപാളികളുടെ ഒരു ഭാഗമേ ആകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭൂഖണ്ഡ ചലനത്തെയല്ല ഭൂപാളികളുടെ ചലനത്തെയാണ് മിക്കപ്പോഴും പരാമർശിക്കാറുള്ളത്. ഭൂപാളികൾ തമ്മിൽ ചേരുന്നിടത്തെ അവസ്ഥകളും ഭൂപാളികളുടെ ചലനവും വൻ വിനാശത്തിന് ഇടയാക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂകമ്പങ്ങൾക്ക് കാരണമുണ്ടാക്കുന്നു, ഭൂകമ്പം ഉണ്ടാകുവാൻ കാരണമായിത്തീരുന്നു. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഈ വചനങ്ങളും ഇപ്പോൾ പറഞ്ഞതായ അറിവുകളും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ബുദ്ധിയെ തുറക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.